2021 ഒക്ടോബർ 14 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. വായിക്കുന്നത് ആർ സ്മിതാദേവി. വെള്ളത്തിന് വഴിയൊരുക്കുന്ന മുഖ്യമന്ത്രിയെ ഓർത്ത്. നിയമസഭയിൽ നിന്നും സി പി ശ്രീഹർഷൻ എഴുതുന്നു. അന്യൻ, ഇരുമുഖൻ എന്നൊക്കെ പറയും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിശയകരമായ മാറ്റം കണ്ടു. മഹാപ്രളയത്തിന് ശേഷം നെതർലൻഡ്സിൽ പോയി വന്ന മുഖ്യമന്ത്രി തന്നെയാണോ ഇതെന്ന് ഒരു വേള അദ്ദേഹം മുഖ്യമന്ത്രിയോട് തന്നെയാണ് സംശയ നിവൃത്തി തേടിയത്. മുഖ്യമന്ത്രി ഒന്നും മിണ്ടിയില്ല. നെതർലൻഡ്സിൽ പോയി വന്ന മുഖ്യമന്ത്രി വെള്ളത്തിനൊഴുകാൻ സ്ഥലമുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞത് സതീശൻ കേട്ടിട്ടുണ്ട്. റൂം ഫോർ ദി റിവർ ഇവിടെ നടപ്പാക്കുമെന്നൊക്കെ കേട്ടപ്പോൾ അത്യധികമായ സന്തോഷമുണ്ടായെന്ന് സതീശൻ പറഞ്ഞു. ഇന്നിപ്പോൾ കേരളത്തെ കിഴക്കും പടിഞ്ഞാറുമാക്കി വേർപെടുത്തി കോട്ട കെട്ടാൻ പോവുകയും ആ പോക്കിൽ നിന്ന് അണുവിട മാറാതിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അങ്ങേയറ്റത്തെ നിരാശയും ഉത്കണ്ഠയും പ്രതിപക്ഷ നേതാവിന് ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് 4 മണിക്കൂറിൽ കാസർകോട്ട് എത്തിക്കാൻ പോകുന്ന അർദ്ധ അതിവേഗ റെയിൽപാതയുടെ കാര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ആകുലതകൾ അത്രയും സഭയിൽ ഉയർന്നുകേട്ടത്. ഈ പദ്ധതിക്കായി നികത്തപ്പെടുന്ന നീർത്തടങ്ങളെക്കുറിച്ചോർത്തപ്പോൾ സതീശന്റെ വേദന ഇപ്രകാരം വിലാപമായി. മഴ വന്നാൽ, പ്രളയമുണ്ടായാൽ എങ്ങോട്ടു പോകും സാർ ഇതെല്ലാം? അർദ്ധ അതിവേഗ റെയിൽ പദ്ധതി പരിസ്ഥിതി നാശം വരുത്തുന്നതാണെന്ന് കാട്ടി ശൂന്യവേളയിൽ ഡോക്ടർ എം കെ മുനീറിന്റെ നേതൃത്വത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത്. ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയെ ഉപദേശിച്ചില്ലാതാക്കിയ അക്കാഡമീഷ്യന്മാർ അങ്ങയെയും ഉപദേശിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നാണ് മുനീർ മുഖ്യമന്ത്രിക്ക് നൽകിയ മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന് മുഖ്യമന്ത്രി നന്ദി രേഖപ്പെടുത്തി. പക്ഷേ മുനീറിൽ നിന്നുയർന്ന വാദഗതികൾ മുഖ്യമന്ത്രിയെ അങ്ങേയറ്റം വിഷമിപ്പിച്ചു. പുതിയ ചില സൌഹൃദങ്ങളൊക്കെ വരുന്നതിനാലാകാമെന്ന കുത്തുവാക്കും പറഞ്ഞു. അല്പം കൂടി തെളിച്ചു പറയാനായി ഒരു കഥയും മുഖ്യമന്ത്രി ഓർത്തെടുത്തു. ഒരു യുവജന വിഭാഗത്തെയും കൂട്ടി പണ്ടൊരിക്കൽ തന്നെ കാണാനെത്തിയവരോട് ഇത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരല്ലേ എന്ന് താൻ ചോദിച്ചുവെന്നതാണ് അക്കഥ. മുനീറിന്റെയും ലീഗിന്റെയും കൂട്ട് ഇപ്പോൾ അവരുമായിട്ടാണെന്ന് വ്യംഗ്യം. സത്യസന്ധമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവർ സാമൂഹ്യവിരുദ്ധരുമായി ബന്ധമുള്ളവരെന്ന് മുദ്രകുത്തുന്ന ജോലിയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും നടത്തുന്നതെന്ന് തിരിച്ചടിച്ചത് പ്രതിപക്ഷ നേതാവാണ്. സ്വന്തം നിലപാടുകൾ മറ്റുള്ളവരുടെ തലയിലേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏകാധിപതികളുടെ പൊതുസ്വഭാവമാണെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാളും ഗൌരവമായി കാണുന്നതാണ് സിൽവർ ലൈൻ എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം. ജലാശയങ്ങളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ പാലങ്ങളും കൾവർട്ടുകളും ഉണ്ടാകുമെന്ന് വിവരിച്ച് പദ്ധതിയുടെ പരിസ്ഥിതി ദോഷമില്ലായ്മ ബോധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. കേരളം നല്ല നിലയിൽ സ്വീകരിക്കാൻ പോകുന്ന യാത്രക്കാർ നിറഞ്ഞോടുന്ന വണ്ടിയായിരിക്കും ഇതെന്നാണ് അദ്ദേഹം കാണുന്ന സ്വപ്നം. മുഖ്യമന്ത്രി ഇല്ലെന്ന് പറഞ്ഞ പരിസ്ഥിതി ദോഷങ്ങൾ സർവത്ര എണ്ണിപ്പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ബദൽ പദ്ധതിയുണ്ടെന്ന ഓഫർ നൽകാതിരുന്നില്ല. പരിസ്ഥിതി ലോല ഭൂമിയായ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊന്നും പരിഗണിക്കാതെയുള്ള വികസനത്തിന്റെ ബുൾഡോസർ എന്ന അദ്ദേഹം സിൽവർ ലൈൻ പദ്ധതിയെ ഒറ്റവാക്കിൽ മുദ്രകുത്തി. മുഖ്യമന്ത്രി മൌനരാഗം ആലപിച്ചിരുന്നതിനാൽ വാക്കൌട്ടല്ലാതെ പ്രതിപക്ഷത്തിന് വഴിയില്ലായിരുന്നു. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിച്ച് കേരള ബാങ്കിന്റെ ഭാഗമാക്കുന്നതടക്കമുള്ള വ്യവസ്ഥകളടങ്ങിയ സഹകരണ സംഘം 2 ഭേദഗതി ബില്ലും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഭേദഗതി ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. ലീഗിന്റെ സ്വന്തം മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിക്കുന്നത് ലീഗുകാർക്ക് ചിന്തിക്കാൻ പോലുമാകാത്തതാണ്. നിയമ ഭേദഗതിക്കെതിരായ കേസ് ഹൈക്കോടതിയിലിരിക്കുമ്പോൾ ബില്ല് അവതരിപ്പിക്കുന്നതേ ശരിയല്ലെന്നും അത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കാട്ടി യു എ ലത്തീഫും എൻ ഷംസുദ്ദീനും തടസ്സവാദം ഉയർത്തി. നഷ്ടത്തിലോടുന്ന കേരള ബാങ്കിലേക്ക് ലാഭത്തിലുള്ള മലപ്പുറം ബാങ്കിനെ ലയിപ്പിക്കാനാണ് നീക്കമെന്ന് ഷംസുദ്ദീൻ ആക്ഷേപിച്ചു. കേരള ബാങ്കിന്റെ 62 കോടിയുടെ ലാഭക്കണക്ക് നിരത്തിയാണ് മന്ത്രി വാസവൻ ഷംസുദ്ദീനെ തിരുത്താൻ ശ്രമിച്ചത്. കേരള ബാങ്കിന്റെ ഭാഗമായാൽ ATM, മൊബൈൽ ബാങ്കിംഗ്, നെഫ്റ്റ് എന്നിത്യാദി സംവിധാനങ്ങളുടെ ആകർഷകമായ ഓഫർ സൌജന്യമായി വാസവൻ നിരത്തിയെങ്കിലും ലീഗ് അംഗങ്ങൾ അതിൽ വീഴാൻ ഒരുക്കമായിരുന്നില്ല. സഹകരണ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബില്ലായി മാത്രം അവർ കണ്ടു.